ദൈവം നമ്മളോട് വ്യക്തിപരമായിട്ട് സംസാരിക്കുന്നതാണ് ഈ കാര്യങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ ക്രമീകരിക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ തൊട്ട് കർത്താവ് സംസാരിക്കുന്നു. അങ്ങനെ ഈ വചനങ്ങളെ ഏറ്റെടുക്കണം എന്നുള്ള ഒരു പ്രതിജ്ഞയോടെയാണ് നമ്മൾ ഈ സന്ദേശങ്ങൾ കേൾക്കാൻ തുടങ്ങിയത്. ഇന്നിപ്പോൾ നമ്മൾ തിരിഞ്ഞു പോകുമ്പോൾ എന്താ നമ്മുടെ മനസ്സിൽ അവശേഷിച്ചിട്ടുള്ളത്? നമ്മൾ സഭയെക്കുറിച്ചും ഒക്കെ വളരെ വിശദമായിട്ട് കേട്ടു. നാം നമ്മുടെ പ്രാദേശിക സഭകളിലേക്ക് മടങ്ങിപ്പോവുകയാണ്, നമ്മുടെ സ്ഥലങ്ങളിലേക്ക് മടങ്ങിപ്പോവുകയാണ്. നമ്മൾ എന്താണ് ഇതിന്റെ ഒരു ആകെത്തുകയായിട്ട് ഈ ഫിൽറ്ററിൽ അവസാനം അവശേഷിച്ച് എന്താ നമ്മൾ കൊണ്ടുപോകുന്നത്? ഇവിടെ ഈ കോൺഫറൻസ് ഇവിടെ ആരംഭിക്കുന്നതിന് മുമ്പ് അതിന്റെ തലേ ആഴ്ചയില് ബാംഗ്ലൂരിലെ ഇയാൻ റോബ്സൺ എന്ന് പറഞ്ഞ സഹോദരന് ഇവിടെ യാദൃശ്യമായിട്ട് വരാനിടയായി. ഒരു വിവാഹം ശുശ്രൂഷ നടത്താൻ വേണ്ടി കേരളത്തിൽ വന്നപ്പോ അദ്ദേഹം ഒരു ഞായറാഴ്ച ഇവിടെ വരികയും ഞങ്ങളിവിടെ ചുറ്റുപാടുമുള്ള സഭകൾ ഒരു മിനി കോൺഫറൻസ് പോലെ അദ്ദേഹം വന്നതിനെ ആഘോഷിച്ച് ഇവിടെ ഒരു ദിവസം അങ്ങനെ ദൈവവചനത്തിന്റെ ചുറ്റാകെയായിരുന്നു. അവിടെ അന്ന് ബ്രദർ പറഞ്ഞ ഒത്തിരി കാര്യങ്ങളുണ്ട്, ദൈവവചനത്തെ കുറിച്ച്, ക്രൂസിന്റെ വഴിയെ കുറിച്ചും വളരെ ശക്തമായിട്ട് പ്രിയ സഹോദരൻ സംസാരിച്ചു. എന്നാൽ അദ്ദേഹം പറഞ്ഞ ഒരു ഉദാഹരണം എന്റെ മനസ്സിൽ പലപ്പോഴും അതിനുശേഷം ഉയർന്നു വരാറുണ്ടായിരുന്നു. ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിലെ കോൺഫറൻസിന് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോഴും ആ ഉദാഹരണം എന്റെ മനസ്സിന് പിന്നെയും പിന്നെയും കടന്നു വരാനിടയായി. വേറെ നമുക്കറിയാവുന്നതുപോലെ സാഗ്ദാനോടൊപ്പം ഒരു ബാപ്റ്റിസ്റ്റ് സഭയിൽ നിന്ന് അതിന്റെ ചുമതല വഹിച്ചുകൊണ്ടിരുന്ന അവർ രണ്ടുപേരും അങ്ങനെ മുന്നോട്ട് വന്നതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ബ്രദറ് തന്റെ ഭൗതികമായ ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അദ്ദേഹം എടുത്ത ജോലി എന്ന് പറയുന്നത് ഒരു കാർപ്പന്ററുടെ ഒരു ജോലിയാണ്. ഒരു കാർപ്പന്ററി വർക്കുകളൊക്കെ ചെയ്ത് പോകുന്ന ഒരു ജോലി അദ്ദേഹം സ്വീകരിച്ചു. ആ ജോലി സ്വീകരിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവമാണ് ബ്രദർ പറഞ്ഞത് എന്റെ മനസ്സിലിപ്പോഴും പച്ചപിടിച്ചു നിൽക്കുന്നു. ബ്രദറിനെ ഒരു ദിവസം തന്റെ ഒരു ക്ലയന്റ് വിളിച്ചു, വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഇവിടെ വരെ ഒന്ന് വന്ന് എന്റെ ഒരു അലമാരെ ഒന്ന് നോക്കണം എന്ന് പറഞ്ഞു. ബ്രദർ അവിടെ ചെന്നു. ചെന്നപ്പോ വളരെ മനോഹരമായ ഒരു അലമാര, തടിയലമാര അത് വളരെ ഭംഗിയായിട്ട് പെയിന്റ് ചെയ്തിരിക്കുന്നു, കാഴ്ചയ്ക്കൊരു കുഴപ്പമില്ല. അപ്പോ ഈ ബ്രദർ അത് മുഴുവൻ ഒന്ന് പരിശോധിച്ചിട്ട് അത് ഒന്ന് ചുറ്റുപാടും ഒന്ന് നോക്കി കണ്ടിട്ട് തന്റെ ഒരു കൈയെടുത്ത് അതിന്റെ മേളി വെച്ചു. മേളി വെക്കേണ്ട താമസം ആ അലമാര തവിടുപൊടിയായിട്ട് താഴെ വീണു. എന്താ പ്രശ്നം? എന്താ? അതിനുള്ളില് കാടനുണ്ടായിരുന്നു, അതിന്റെ ഉള്ള ദ്രവിച്ചിരിക്കുകയായിരുന്നു. ആ തടിക്ക് ഒരു കാടനുണ്ടായിരുന്നില്ല, ഈ പുറത്ത് കാണുന്ന വെള്ള കൊണ്ട് ഉണ്ടാക്കിയിരുന്ന ഒരു ഒരു അലമാരയായിരുന്നു. ഒരാൾ ഒരു കൈയെടുത്ത് വെച്ചപ്പോഴേക്കും ഒന്ന് തൊട്ടപ്പോഴേക്കും അത് തകർന്നു വീഴത്തക്കവണ്ണം ആയിപ്പോയി എന്ന് പറഞ്ഞ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കൊണ്ടു നടക്കുന്ന ക്രിസ്തീയത ഈ നിലയിൽ ഒരു ക്രിസ്തീയതയാണോ എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ എന്റെ മനസ്സിൽ ഇവിടെ നമ്മൾ ഇരിക്കുമ്പോഴൊക്കെയും ഈ ഒരു ചിന്ത കടന്നു വന്നു. നമ്മൾ പുറത്ത് കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയാണ്, നന്നായിട്ട് പെയിന്റ് ചെയ്തിട്ടുണ്ട്, കാഴ്ചയ്ക്ക് ഒരു കുറ്റം പറയാനില്ല. എല്ലാം ഇന്ന് നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന എല്ലാ ക്രിസ്തീയ കൂടിവരവുകളും പ്രവർത്തനങ്ങളും ഒക്കെയും നമ്മൾ അടുത്ത് നിന്ന് വീക്ഷിക്കുമ്പോൾ എല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കുന്നു, എല്ലാം കൃത്യമായിട്ട് നടക്കുന്നു. എന്നാൽ അത് ഒരു കൊടുങ്കാറ്റിനെ അതിജീവിക്കുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ നേരെ അതൊന്ന് ടെസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അത് നിലനിൽക്കുമോ അതോ അത് തകർന്നു വീഴുമോ? നമുക്ക് മറ്റുള്ളവരുടെ കാര്യം നോക്കിയിട്ട് നമുക്ക് കാര്യമില്ല. ദൈവം നമ്മളെ ഒരു സഭയായിട്ട് വിളിച്ചിരിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഈ കേരളക്കരയില് വിവിധ സ്ഥലങ്ങളിൽ ആയിരിക്കുന്നു. നമ്മള് ചില പ്രത്യേക കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താ നമ്മളുടെ അടുത്തേക്ക് ഈ അടുത്തിട വന്ന പ്രിയപ്പെട്ടവരുണ്ട്, ചില നാളുകൾ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരും വിട്ടുപോയി പുതുതായിട്ട് വന്ന ആളുകൾ ഉണ്ട്. നമ്മൾ എന്താ ഇതിന്റെ, നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളുടെ ഒരു കാതൽ എന്ന് പറഞ്ഞാൽ എന്താ, എന്താ നമുക്ക് എന്താ പറയാനുള്ളത്? പ്രിയ സഹോദരൻ ഇയാൻ ബ്രദർ പറഞ്ഞത് ക്രൂശിന്റെ ഒരു മാർഗമാണ്, ക്രൂശിന്റെ ഒരു വഴിയാണ്. ക്രൂശിന്റെ വഴി എന്ന് പറയുമ്പോ അത് വളരെ വ്യാപകമായ അർത്ഥമുള്ള ഒരു കാര്യമാണ്. എന്താ ഈ ക്രൂശിന്റെ വഴി? എന്താ ക്രൂശിന്റെ വഴി? നമ്മൾ പലപ്പോഴും ക്രൂശിനെ കുറിച്ച് വളരെ പറയുന്ന ആളുകളാണല്ലോ. എന്നാൽ ഇതിനെ കുറിച്ച് കേട്ടിരിക്കാൻ തന്നെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ ആ ക്രൂശിന്റെ ആ മാർഗത്തിലേക്ക് കടന്നു വരാൻ പലപ്പോഴും നമ്മുടെ സ്വയം വിസമ്മതിക്കും. മാടങ്കയോൺ എന്ന് പറഞ്ഞ ദേവദാസ് പറഞ്ഞ ഒരു 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 പ്രശസ്തമായ വാക്യം കഴിഞ്ഞ ദിവസം സഹോദരൻ പറയുകയുണ്ടായി. മാടങ്കയോൺ പറഞ്ഞത്, ആ സഹോദരി പറഞ്ഞത്, യേശുവിനെയാണ് എല്ലാവരും അനുഗമിക്കുന്നത്, എന്നാൽ നിങ്ങൾ യേശുവിനെ എവിടം വരെ അനുഗമിക്കും? യേശുവിനെ അനുഗമിക്കുന്നത് തീർച്ചയായിട്ടും ഈ സമൂഹത്തിൽ ഒരു അംഗീകാരം നമുക്ക് തരുന്നുണ്ട്. യേശു ഒരു മാതൃകാ പുരുഷനാണ്, യേശു എല്ലാവർക്കും ആ നിലയില് ബഹുമാന്യനായ ആളാണ്. ആ യേശുവിനെ അനുഗമിക്കാൻ ഞാനും നിങ്ങളും ഇറങ്ങിത്തിരിക്കുമ്പോ നമുക്കത് കുറച്ച് അംഗീകാരം നൽകും. നമുക്ക് ആളുകളുടെ മുമ്പാകെ ഒരു മാന്യത ഉണ്ടാവും. ഒരു സഭയിലേക്ക് നമ്മൾ കടന്നു വരുന്നു. നമ്മൾ കഴിഞ്ഞ കാലത്ത് എങ്ങനെയൊക്കെ ജീവിച്ചിരുന്നെങ്കിലും അതിനെക്കുറിച്ച് അത് മുഴുവൻ കർത്താവ് കാൽവരി ക്രൂശിൽ നമ്മൾ കേട്ടതുപോലെ കർത്താവിന്റെ അനുഭവിച്ച ആ ഒരു നരകശിക്ഷയുടെ ഒരു 3 മണിക്കൂർ അതിന്റെ അടിസ്ഥാനത്തിൽ ദൈവം അത് ബോധിച്ചു തന്നു എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ സഭയിലുള്ളവരും പിന്നെ ഈ ആളിന്റെ പശ്ചാത്തലം കണക്കിലെടുക്കുന്നില്ല. ഇവിടെ ഏതെല്ലാം തരത്തിലുള്ള ആളുകൾ വരുന്നു, എല്ലാവരും അന്യോന്യം സഹോദര സഹോദരി എന്ന് വിളിക്കുന്നു. ഒരു അംഗീകാരം സമൂഹത്തിലെ അവരുടെ സാമ്പത്തിക നില, വിദ്യാഭ്യാസം നിലവാരം, അല്ലെങ്കിൽ സമൂഹത്തിലെ അവരുടെ നിലവാരം, ഇതൊന്നും നോക്കാതെ എന്റെ സഹോദരൻ എന്റെ സഹോദരി എന്നൊരു അംഗീകാരത്തോടെ നമ്മുടെ സഭകളിൽ ആളുകളെ അംഗീകരിക്കാറുണ്ട്. അപ്പോ ഇവിടെ വന്ന് കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു അംഗീകാരം കിട്ടുന്നുണ്ട്, അംഗീകാരം കിട്ടുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം സംഭവിച്ചാൽ സഹോദരന്മാരും സഹോദരിമാരും ഫോൺ ചെയ്ത് ചോദിക്കും, ബ്രദറെ എങ്ങനുണ്ട്, ആ പനി ഇപ്പോഴും ഉണ്ടോ അതോ അത്. കൊച്ചു കൊച്ചു യാത്രകളിൽ പോലും നമ്മുടെ ആളുകൾ വളരെ ഇതിനൊക്കെ ഒരു സുഖവും സന്തോഷവും ഒരു തൃപ്തിയും ഒരു അംഗീകാരവുമായിട്ട് നമ്മൾ യേശുവിനെ അനുഗമിക്കുകയാണ് എന്ന് പറഞ്ഞ് ചിന്തിച്ച് നമുക്ക് നിത്യവേല ചെല്ലുമ്പോൾ മഠേരായി തീരാനായിട്ടും കഴിയും. യേശുവിന് ഈ സമൂഹത്തിൽ ഒരു അംഗീകാരം ഉണ്ടായിരുന്നു. എന്നാൽ യേശു അവസാനം നടന്നുപോയ ആ ക്രൂശിന്റെ മാർഗത്തിൽ എല്ലാവരും അവനെ കഴിയിട്ടു, എല്ലാവരും അവനോട് കൂടെ ഉണ്ടായിരുന്നവർ. എന്ത് ചെയ്താലും മരിക്കേണ്ടി വന്നാലും ഞങ്ങൾ നിന്നെ വിട്ടുപോകയില്ല എന്ന് പറഞ്ഞ ആളുകളും അവസാനത്തെ ആ ക്രൂശിന്റെ ആ നാഴിക യേശു നടന്നു തീർത്തപ്പോൾ യേശുവിനെ വിട്ടു മാറിപ്പോയി. നമ്മൾ അനുഗമിക്കുന്നത് ഏതൊരു യേശുവിനെയാണ്? സമൂഹത്തിൽ എല്ലാവരും അംഗീകരിക്കുന്ന ആ നിലയിലുള്ള ഒരു യേശു നമുക്ക് നമ്മളിൽ തന്നെ ഒരു തൃപ്തി തരുന്ന, നമ്മൾ ചൊല്ലുന്ന സഭയിൽ നമ്മളെ അവിടെ തൃപ്തരായും ഒക്കെ ഇരിക്കുന്ന, അവിടം കൊണ്ട് നമ്മൾ അങ്ങ് നിർത്തിപ്പോയോ? ഇതെല്ലാം ആന്തരികമായി നടക്കുന്ന ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ. അവിടം കൊണ്ട് നമ്മൾ നിർത്തിപ്പോയാൽ നമ്മള് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് അതിനപ്പുറത്ത് ആ ക്രൂശിന്റെ മാർഗത്തിൽ ദൈനംദിന ജീവിതത്തിൽ കർത്താവിനെ പിന്തുടരാനായിട്ടാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. അതാണ് ഈ അലമാരയുടെ കാതൽ. ആ കാതൽ നമ്മൾ നഷ്ടപ്പെട്ടു പോയാൽ ഒരു ഒരു ദിവസം ഇത് ചിലപ്പോ തകർന്നു വീണമെന്നിരിക്കും. നമ്മുടെ വ്യക്തിപരമായ ഈ സഭയിലേക്കുള്ള വരവും അല്ലെങ്കിൽ കർത്താവിനെ പിൻപറ്റുന്നതും ഒക്കെ ഒരു ദിവസം തകർന്നു വീണമെന്നിരിക്കും. അതുകൊണ്ട് ഈ ക്രൂശിന്റെ മാർഗത്തെ ആലിംഗനം ചെയ്യുക, ആ വഴിയിൽ മുന്നോട്ട് പോവുക. ഇന്ന് നമ്മുടെ ചുറ്റുപാടുമൊക്കെ ക്രൂശിനെ അറിയാത്ത ഒരു ക്രിസ്തീയ പ്രവർത്തനം നടക്കുക. ക്രിസ്തീയ പ്രവർത്തനം അത്ര മോശപ്പെട്ട കാര്യമൊന്നുമില്ല, ഒന്നുമല്ല. എല്ലാവരുടെ അംഗീകാരം ബഹുമാനം ടി വിയിലൊക്കെ എന്നെ ഒരാൾ വിളിച്ചു ചെയ്യട്ടെ, ടി വിയിൽ ഒരു ഇന്റർവ്യൂ ഉണ്ട്, നിങ്ങളൊന്ന് പറയണം. ഞാന് ഒരു വിധത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഞാൻ പറഞ്ഞത് നോക്കുക, എല്ലായിടത്തും അംഗീകാരങ്ങളാണ്. നമ്മളൊരു ഒരു ഒരു സിനിമ നടനെ പോലെ ഒക്കെ ക്രിസ്തീയ പ്രവർത്തനം അത്ര മോശപ്പെട്ട കാര്യമല്ല. പഴയ കാലത്തെ അപേക്ഷിച്ച് ഇപ്പോൾ അതിനൊരു അംഗീകാരമുണ്ട്. പക്ഷെ ക്രൂശറിയാത്ത ഒരു ക്രിസ്തീയ പ്രവർത്തനത്തിന്റെ ആ സൗകര്യങ്ങളൊക്കെ കൈയാളിക്കൊണ്ട് നമുക്ക് നമ്മളെ തന്നെ കബളിപ്പിക്കാൻ കഴിയും. നമ്മൾ ഈ ക്രൂശിന്റെ മാർഗത്തെ അറിയാതെ പോയാൽ മാടങ്കയോൺ പറഞ്ഞു, നമ്മള് യേശുവിനെ അനുഗമിക്കുന്നത് എവിടെ വരെ? അംഗീകാരം, തൃപ്തി, സുഖം, എല്ലാവരാലും ആ നിലയില് ബഹുമാനിക്കപ്പെടുന്നത് അവിടം വരെ മാത്രമേ നമ്മൾ ഉള്ളോ? അതോ അതിനപ്പുറത്തുള്ള ഒരു നാഴിക യേശുവിനോടൊപ്പം നടക്കാൻ നമുക്ക് കഴിയുമോ? ഇതൊക്കെയും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിന്റെ വിശദാംശങ്ങളെ നമ്മൾ കേൾക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ആന്തരികമായ ഒരു മാർഗം, ഇതൊരു ആന്തരികമായ മാർഗമാണ്. നമുക്ക് മറ്റൊരാളെ കാണിക്കാനൊക്കെയില്ല. നമ്മള് എങ്ങനെയാണ് നമ്മുടെ സ്വന്തം ഇഷ്ടത്തെ നിഷേധിക്കുന്നത്, ദൈവത്തോട് എത്രത്തോളം അടുത്തിരിക്കുന്നു, നമ്മൾ ആത്മാവിനുള്ള ഒരു ദാരിദ്ര്യത്തോടെ ദൈവമുമ്പാകെ ഓരോ ദിവസവും അതിന്റെ പടിവാതിക്കൽ ജാഗരിച്ചു നിൽക്കുന്നുണ്ടോ, ഇതൊന്നും അളക്കാൻ ഒരു ബാരോമീറ്റർ ഇല്ല. നമ്മൾ തന്നെ ഈ വഴിയിൽ ദൈവം വച്ചിരിക്കുന്നത് ഈ മാർഗമാണ്. ആ കാര്യത്തെ കുറിച്ചുള്ള ഒരു ബോധ്യത്തോടെ നിന്നില്ലെങ്കിൽ നമുക്ക് വളരെ വേഗം ഈ ക്രൂശിന്റെ മാർഗം കേവലം ഒരു പാട്ടിലോ ഒരു ഒരു കൂടിവരവിലെ ഒരു പ്രസംഗത്തിന്റെ ഒരു വിഷയമായിട്ടോ നിന്നു പോകാനായിട്ടിടയുണ്ട്. കർത്താവായ യേശു ക്രിസ്തു അവിടുന്ന് സുവിശേഷം 5-ാം അധ്യായത്തില് താന് പർവ്വത പ്രസംഗം ആരംഭിക്കുമ്പോ തന്നെ ഈ മാർഗത്തിന്റെ അടിസ്ഥാനപരമായ താക്കോൽ ഏറ്റവും അതിന്റെ പലപ്പോഴും അതിനെ മാസ്റ്റർ കീ എന്നാണ് വിളിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ താക്കോൽ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? ആത്മാവിൽ ദരിദ്രരായ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ഈ ദൈവികമായ എല്ലാത്തിന്റെയും ആ ദൈവിക രാജ്യത്തിന്റെ മുഴുവനിലേക്കുള്ള പ്രവേശനം ആത്മാവിലുള്ള ദാരിദ്ര്യത്തോടെയാണ്. നാം ആത്മാവിലുള്ള ദാരിദ്ര്യം എന്ന് പറയുമ്പോൾ എന്താ? നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് കേട്ടു. ഞാൻ വളരെ വേഗം എന്റെ വാക്കുകളെ അവസാനിപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ടാണ് തുടങ്ങുന്നത്. ആത്മാവിലുള്ള ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് അത്? വളരെ 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 നമ്മൾ ചിന്തിച്ച് ഈ നിലയിൽ നമുക്ക് പറയാമെന്ന് തോന്നുന്നു. നമ്മൾ തന്നെ നമുക്കൊരു ആശ്രയമില്ലാത്ത ഒരവസ്ഥയാണ്. നമ്മൾ തന്നെ നമുക്കൊരു ആശ്രയമില്ല. ഞാന് ഇവിടെ താമസിക്കുമ്പോ ഇവിടെ ഒരാള് രാവിലെ വരും. രാവിലെ മിക്കവാറും രാവിലെ വന്ന് ബെല്ലടിക്കും. ബെല്ലടിക്കുമ്പോ ഞാൻ വാതിൽ തുറന്നു നോക്കുമ്പോ ഈ സ്ഥലത്തുള്ള ഒരു ഒരാളാണ്. അദ്ദേഹത്തിന് ചെവിയേക്കുകയില്ല, മറ്റ് കുഴപ്പമൊന്നുമില്ല, ചെവിയേക്കുകയില്ല. അപ്പൊ എനിക്ക് അദ്ദേഹത്തോട് ഒരു ചെറിയ ചുമ്പതിയുണ്ട്. കാര്യം എനിക്ക് ഒരു ചെവി കേൾക്കുകയില്ല, ഇദ്ദേഹത്തിന്റെ രണ്ട് ചെവിയും കേൾക്കുകയില്ല. അപ്പൊ വരുമ്പോ അദ്ദേഹം പറയും, ആ ഞാൻ ബെല്ല് വാതിൽ തുറക്കുമ്പോ അദ്ദേഹത്തെ കണ്ട്, ആ മത്തച്ച എന്താ വന്നത്? ഓ എനിക്ക് പൈസ താ, ഞാൻ ഉടനെ എന്തെങ്കിലും കൊടുത്തു പോകും. രണ്ടു ദിവസം കഴിയുമ്പോ വീണ്ടും ബെല്ലടിച്ചും വാതിൽ തുറക്കുമ്പോ മത്തച്ച മുന്നേ മുന്നേ തന്നു. അതൊന്നും അദ്ദേഹത്തിന് കേൾക്കണ്ട, അദ്ദേഹത്തിന് ചെവി കേൾക്കുകയില്ല. അതൊരു സൗകര്യം, അന്നേരം നമ്മൾ കൊടുക്കണം. എന്താ മത്തച്ഛന്റെ പ്രശ്നം? എന്താ അദ്ദേഹത്തിന്? അദ്ദേഹത്തോട് നമ്മൾ ചോദിക്കുക, അദ്ദേഹത്തെ മനസ്സിലാക്കി ചോദിക്കുക, നിങ്ങൾ എന്തിന് പിന്നെയും പിന്നെയും വരുന്നു? അദ്ദേഹം പിന്നെ നമ്മളോട് ക്ഷുതിതനായി ചോദിക്കും, ഞാൻ പിന്നെ എങ്ങോട്ടാ പോകണ്ട്? നിങ്ങൾ പണമുള്ള ആളുകളുടെ അടുത്തോട്ടല്ലേ ഞാൻ വരേണ്ടത്? കണ്ടോ, അദ്ദേഹത്തിന് അദ്ദേഹത്തിൽ തന്നെ ഒരു ദിവസം പോലും ഒരു 10 രൂപ നേടാനുള്ള ഒരു സൗകര്യമില്ല. മറ്റൊരാളെ ആശ്രയിച്ചാ നിൽക്കുന്നു. ഒരു ഭിക്ഷക്കാരന്റെ ഒരു മനോഭാവം എന്ന് ഇപ്പോഴും അങ്ങനെയാണ്. നമ്മൾ ദൈവത്തിന്റെ മുമ്പാകെ ഒരു ഭിക്ഷുവായിട്ട് നിൽക്കുന്നതിനെയാണ് ആത്മാവിലെ ദാരിദ്ര്യം എന്ന് പറയുന്നത്. ആത്മാവിലെ ദാരിദ്ര്യം നമുക്ക് ഇന്നലത്തെ കൃപ പോരെ ഇന്ന് നിൽക്കാം. ഇന്ന് എന്ത് വേണം? ഇന്നൊരു മീറ്റിംഗ് ഉണ്ട്, ഓ പഴയ 10 പോയിന്റ് എഴുതി വെച്ചുകൊണ്ട് നമുക്ക് പ്രസംഗിക്കാൻ ഒക്കെയല്ല. ദൈവമേ നീ എന്നെ സഹായിക്കാതെ എനിക്ക് ഒക്കെയല്ല. ദൈവമേ ഈ ഒരു സംഭവം വരുന്നു, എനിക്ക് എങ്ങനെ ഇതിന്റെ മുമ്പാകെ നിൽക്കാൻ കഴിയും? ഓരോ ദിവസവും ദൈവത്തിന്റെ കൃപ എന്ന് പറയുമ്പോൾ തന്നെ അത് അതത് ആവശ്യത്തിൽ നമുക്ക് ലഭിക്കുന്ന ദൈവത്തിന്റെ ഉദവിയാണ്, ദൈവത്തിന്റെ സഹായമാണ്. ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട് ആ നിലയിൽ നമുക്കൊരു വാഴ്ചയുണ്ടോ? ദിവസവും അവന്റെ പരിപാടികൾ ജാഗരിച്ചു നിൽക്കുന്ന ഒരു അനുഭവം. അങ്ങനെ ഉണ്ടെങ്കിൽ ദൈവത്തോടുള്ള ആ സ്പർശ്യത നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയില്ല. ആന്തരികമായ ഒരു കാര്യമാണ്, ഒരു കൊച്ചു കാര്യം, നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്ന ഒരു കാര്യം. പക്ഷെ അത് ചെയ്യാൻ തുടങ്ങുമ്പോഴും ദൈവമേ കൃപ വേണം എന്നൊരു ആന്തരിക നിലവിളി നമ്മളിൽ നിന്ന് ഉയരുന്നുണ്ടോ? അതോ ഓ ഞാൻ കഴിഞ്ഞ 25 കൊല്ലമായിട്ട് CMC നിൽക്കുന്ന ആളാണ്, എത്ര എത്ര കോൺഫറൻസുകൾ കണ്ടു, ഇനി എന്തെല്ലാം. നമ്മളൊരു സീനിയോറിറ്റി നമുക്ക് ഈ ഒരു ലാളിത്യം നമുക്ക് നഷ്ടപ്പെടുത്തി പോകും. നമ്മൾ അതുകൊണ്ട് നമ്മുടെ സീനിയോറിറ്റികളെ ബോധപൂർവം തന്നെ തള്ളിക്കളഞ്ഞ് ഓരോ ദിവസവും ദൈവത്തിന്റെ മുമ്പാകെ ആ ഒരു ആത്മാവിനെ ദാരിദ്ര്യത്തോടെ ദൈവമേ നീ എന്നെ സഹായിക്കണം എന്നുള്ള ഒരു നിലവിളിയോടെ നിൽക്കുക. അതിന്റെ തൊട്ടടുത്ത വാക്യം കണ്ടോ, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, തീർച്ചയായിട്ടും ആത്മാവിനെ ആ ദാരിദ്ര്യം ഉടനെ ഒരു നിലവിളിയിലേക്ക് തന്നെ നടത്തും. അതിന്റെ തുടർച്ചയായി രണ്ടാമത് പറഞ്ഞ കാര്യം, ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. ആത്മാവിൽ ഒരു ദാരിദ്ര്യത്തോടെ എന്നെ കൊണ്ട് കഴിയയില്ല, ദൈവമേ നീ തന്നെ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ് ദൈവത്തെ ആശ്രയിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ തന്നെ ആശ്രയമില്ലാതെ മറ്റൊരാളെ ആശ്രയിക്കുമ്പോൾ അത് നമ്മുടെ സ്വയത്തിന് വലിയൊരു തകർച്ച നൽകുന്നുണ്ട്. ആരാണ് ദൈവത്തിൽ ഈ നിലയിൽ ആശ്രയിക്കാത്ത ആളുകൾ? തന്നിൽ തന്നെ ബലമുള്ള ആളുകൾ. ഓ, പലപ്പോഴും പല വർഷങ്ങളുടെയൊക്കെ അനുഭവ പരിചയങ്ങളും ഒക്കെ നമുക്ക് നമ്മിൽ തന്നെ ഒരു ബലം നൽകി. ആ ബലം മാറി ദൈവത്തെ തന്നെ മുറുകെ പിടിക്കുമ്പോൾ, നമ്മെ തന്നെ നമ്മുടെ സ്വയത്തെ തന്നെ നമ്മൾ നിഷേധിക്കുമ്പോൾ, കർത്താവ് നടന്നു പോയ ആ ചോര പുരണ്ട വഴിയിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. കർത്താവ് നടന്നു പോയപ്പോൾ കർത്താവ് അക്ഷരാർത്ഥത്തിൽ തന്നെ ആ വഴിയിലൂടെ താൻ ചോര ചിന്തി നടന്നു. നമ്മളോ, നമ്മൾ ഇന്ന് ഈ വഴിയിലൂടെ നടക്കുമ്പോൾ പുറത്തൊരാളും ഒരു തുള്ളി രക്തം നമ്മളിൽ നിന്ന് പൊടിയുന്നില്ല. പക്ഷെ നമ്മുടെ സ്വയം അതിനെ, അതിന്റെ ശക്തികളെ നമ്മൾ നിഷേധിക്കുമ്പോൾ ആന്തരികമായിട്ട് നമുക്കൊരു മുറിവേൽക്കുക. നമ്മുടെ അകത്ത് എവിടെയോ ഒരു ചോര പൊടിയുന്നുണ്ട് ഇല്ലേ? ഓ, അഭിമാനമുള്ള ആരെങ്കിലും എന്നെ കൊണ്ടൊക്കുകയല്ല, നിങ്ങൾ തന്നാലേ പറ്റുള്ളൂ, എനിക്ക് ഓരോ ദിവസവും ജീവിക്കാൻ നിങ്ങൾ തരണം എന്ന് പറഞ്ഞ് മറ്റൊരാളുടെ മുമ്പാകെ നിൽക്കുമോ? നിൽക്കുകയില്ല, നിൽക്കുകയില്ല. അങ്ങനെ നിൽക്കുന്ന ഒരാളിന് അയാളുടെ സ്വയത്തിൽ വലിയൊരു തകർച്ചയുണ്ട്. അയാളെ കുറിച്ചുള്ള അയാളുടെ പ്രതീക്ഷകൾ തകർന്നു പോയിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആത്മാവിലെ ദാരിദ്ര്യം ദൈവത്തിന്റെ അടുത്ത് ദിവസവും ചെന്ന് ചോദിക്കുന്നതാണ് എന്നൊക്കെ ഒരു ലളിതമായ സമവാക്യമായിട്ട് പറഞ്ഞു വെച്ചാൽ പോരാ. അതിന്റെ അപ്പുറത്ത് അങ്ങനെ നിൽക്കണമെന്നുണ്ടെങ്കിൽ സ്വയത്തിൽ ഒരു തകർച്ചയില്ലാതെ നിൽക്കാനും ചെയ്യാം. പ്രിയപ്പെട്ടവരെ, വിലപിക്കുന്നതും ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവിടെയും ഓ ബലമുള്ള ആളുകൾ ആരാ കരയുന്നത്? ചില ആളുകൾ പറയുകയില്ലേ, എന്റെ അമ്മ ചത്തിട്ട് ഞാൻ കരഞ്ഞില്ല. അമ്മ ചത്തിട്ട് ചില ഒരു ഒരു പ്രത്യേക പ്രായമൊക്കെ കഴിഞ്ഞാൽ പിന്നെ അവർ കരയുകയില്ല. കരയുന്നത് എന്തോ മോശപ്പെട്ട ഒരു കാര്യമായിട്ടാണ്, ഒരു കാര്യമായിട്ട്. ആത്മാഭിമാനമുള്ള ആളുകളൊന്നും, കഴിവുള്ള ആളുകളൊന്നും കരയുകയില്ല. കരയുമ്പോൾ എന്താ നടക്കുന്നത്? നമ്മുടെ ആ സ്വയബലത്തിൽ ഒരു തകർച്ചയുള്ള ഒരാൾക്ക് മാത്രമേ ദൈവം ഭാഗം ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ കരയാനും കഴിയുള്ളൂ. യേശു ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ ഈ സുവിശേഷങ്ങളൊക്കെ വായിച്ചു നോക്കിയപ്പോ ഒരു കാര്യം എന്നെ സ്പർശിച്ചു. നിങ്ങൾ ആരെങ്കിലും ആ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞു. യേശു ചിരിച്ചതായിട്ടെന്നും പറഞ്ഞിട്ടുണ്ട്, എന്നാൽ യേശു കരഞ്ഞതായിട്ട് പറഞ്ഞിട്ടുണ്ട്. യെശയ്യാവിന്റെ പുസ്തകം 53-ാം അധ്യായത്തിൽ അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ യേശുവിനെ വിശേഷിപ്പിക്കുന്നത് ഇസ് എ മാൻ ഓഫ് സോറോ, അവനൊരു ദുഃഖപുത്രൻ എന്നായിരുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവ് കടന്നു പോയ ആ വഴി, കർത്താവ് ക്രൂശില് മരിക്കാനായിട്ട് പോയ ആ സന്ദർഭത്തിൽ മാത്രമാണോ തന്റെ ക്രൂശിനെ അറിഞ്ഞത്? അക്ഷരാർത്ഥത്തിൽ ആ സമയത്താണ് അറിഞ്ഞത്. പക്ഷെ ജീവിതത്തിൽ ഈ 33 വർഷവും താൻ കൊണ്ടു നടന്നത് ഈ ക്രൂശിന്റെ വഴിയിലെ ആ പ്രമാണങ്ങൾ തന്നെയല്ലേ? കർത്താവ് താന് ഒരു ദുഃഖപുത്രനായിരുന്നു. യേശുവിന്റെ പിന്നാലെ പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ നമുക്ക് നോക്കാം. ഒരു വാക്യം കൂടെ ഇവിടെ നിന്ന് നോക്കാം. അതിന്റെ 8-ാമത്തെ വാക്യം, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും. നമ്മൾ ഈ കാര്യം വളരെ വിശദമായി ആയിട്ട് കേട്ടു. ഹൃദയശുദ്ധിയുള്ളവർ എവിടെയും മറ്റു മനുഷ്യരെ കാണുകയില്ല, മറിച്ച് ആരെ കാണും? ദൈവത്തെ തന്നെ കാണും. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായി, പ്രത്യേക ഒരു അനുഭവം ഉണ്ടായി, അതിനെ നമ്മൾ സ്വാഭാവികമായിട്ട് കണ്ടാൽ അതെന്റെ അയൽക്കാരൻ അങ്ങനെ ചെയ്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്റെ ജീവിത പങ്കാളി ഇങ്ങനെ പെരുമാറിയത് കൊണ്ടാണ്, എന്റെ കൂട്ടുകാരൻ എന്നോട് ഇങ്ങനെ. നമുക്ക് ഒത്തിരി മനുഷ്യരെ കാണാൻ കഴിയും. എന്നാൽ ഹൃദയശുദ്ധി ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ മനുഷ്യരെയല്ല കാണുന്നത്, മറിച്ച് ദൈവത്തെ തന്നെ കാണും. കർത്താവ് തന്നെയാണല്ലോ നമ്മള് നമുക്കിതിലെല്ലാമുള്ള മാതൃക. നമ്മൾ പറഞ്ഞ യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. 18-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറഞ്ഞു. എപ്പോഴാണ് ശിമോൻ പത്രോസ് വാളെടുത്ത് വെട്ടാൻ തുടങ്ങിയപ്പോഴും ഒക്കെ യൂദ ഇസ്കരിയോത്തായി യൂദ തന്നെ കാണിച്ചു കൊടുക്കാൻ വരുന്നതിൽ ഉള്ള ഈ ശിഷ്യന്റെ ഒരു ക്ഷോഭപ്രകടനമായിരുന്നു വാളെടുത്ത് വീശിയത് എന്നൊക്കെ നമ്മൾ കേട്ടു. അങ്ങനെ നടന്നപ്പോ കർത്താവ് പറഞ്ഞ ഒരു 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 വചനം ഈ രംഗത്ത് വളരെ പ്രസക്തമായ ഒന്നാണ്. യോഹന്നാന്റെ സുവിശേഷം 18:11 കർത്താവ് എന്താ പറഞ്ഞത്? എന്റെ പിതാവ് തന്ന പാനപാത്രം ഞാന് കുടിക്കേണ്ടതല്ലേ? അപ്പോ കർത്താവ് അവിടെ ആരെ കണ്ടില്ല? ഇസ്കരിയോത്തായി യൂദായെ കണ്ടില്ല. ഇതിന്റെ പിന്നിൽ കരുക്കൾ നീക്കിയ കന്നാവിനെയും കയ്യഫാവിനെയും കണ്ടില്ല. അല്ലെങ്കിൽ തന്നെ വിസ്തരിക്കാനിരിക്കുന്ന മരണശിക്ഷയ്ക്ക് വിധിക്കുന്ന പീലാത്തോസിനെ കണ്ടില്ല. മനുഷ്യരെ ആരെയും കണ്ടില്ല, പിതാവ് തന്ന പാനപാത്രം. പ്രിയ സഹോദര സഹോദരി, നമുക്ക് കർത്താവ് തരുന്ന പാനപാത്രം ആരുടെ കയ്യിൽ നിന്നും വാങ്ങിക്കുടിപ്പാൻ നമ്മൾ യേശുവിനെ പോലെ തയ്യാറുള്ളവരാണോ? എന്ന് വെച്ചാൽ നമ്മൾ ഒരിടത്ത് ചെല്ലുന്നു, ഒരിടത്ത് ചെല്ലുമ്പോൾ ആ ഒരു കുടിക്കാനായിട്ട് നമ്മളൊരു ഒരു ഹോട്ടലിൽ കയറി ഒരു ചായ ഓർഡർ ചെയ്യും. അത് ആര് കൊണ്ട് തരുന്നു, ഏത് വെയിറ്റർ കൊണ്ട് തരുന്നു എന്നുള്ള പ്രശ്നമില്ല. ഇവിടെ യേശു തനിക്കുള്ള പാനപാത്രം പിതാവ് തന്ന പാനപാത്രമെന്ന്, അത് ഇസ്കരിയോത്തായൂടെയാണോ, കയ്യപ്പാവാണോ, അല്ലാത്താണോ, ആര് കൊണ്ടുവന്നു, ഏത് വെയിറ്ററിന്റെ കൈവശമായി ഇത് കൊടുത്തയച്ചത്, അത് പ്രസക്തമല്ല എന്ന് പറയുമ്പോൾ നമുക്കും നമ്മുടെ നിത്യജീവിതത്തിൽ ഈ ഒരു നിലപാട്, ഈ കാര്യം എന്ന് പറയുന്നത് നമ്മൾ അതോടെ അങ്ങനെയൊരു മനോഭാവത്തിലേക്ക് വരുമ്പോൾ മറ്റുള്ളവരെയൊക്കെ നമ്മൾ വെറുതെ വിടുക ചെയ്യുന്നത്, അവരോട് നമുക്കൊരു വൈരാഗ്യമില്ല. കാരണം ഇത് പിതാവ് കൊടുത്തയച്ചതാണ്, ഇവന്റെ കയ്യിൽ കൊടുത്തയച്ചതാണ് എന്ന് നമ്മൾ കണ്ട് ആ കാര്യത്തെ കൊണ്ടുവന്ന ആളിനോട് വിരോധപ്പെടാതെ പിതാവ് തന്നതാണ്. ഉപദേശിക്കുള്ള ഭാഗ്യവന്മാർ അവർ ഏത് സാഹചര്യത്തിലും ദൈവത്തെ കാണും, ദൈവത്തെ കാണും. നമുക്കങ്ങനെ കാണാൻ കഴിയുന്നുണ്ടോ? അങ്ങനെ കാണാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വയത്തിൽ ഒരു തകർച്ച ഉണ്ടായാലേ പറ്റുള്ളൂ. ഇതിലെ ഓരോ കാര്യവും നമ്മൾ എടുത്തു നോക്കുമ്പോൾ ആ സ്വയത്തിൽ ഒരു ബലമുള്ള ആൾക്ക് ഇങ്ങനെ പോകാൻ ഒക്കുകയല്ല. സ്വയത്തിൽ ബലമുള്ള ഒരാള് അദ്ദേഹത്തിന്റെ നേരെ ഒരു എതിരായ ഒരു കാര്യം വന്നാൽ എന്ത് ചെയ്യും? തന്നെ തന്നെ പ്രതിരോധിക്കും. മനുഷ്യന്റെ മുഴുവൻ രീതിയാണ്, തനിക്ക് നേരെ ഒരു കാര്യം വന്നാൽ, തന്നെ കുറ്റപ്പെടുത്തി ഒരു വാക്ക് വന്നാൽ അതിനെ പ്രതിരോധിക്കും, പ്രതിരോധിക്കും, തന്നെ തന്നെ ഡിഫൻഡ് ചെയ്യും. എന്നാൽ ഇത് ദൈവത്തിൽ നിന്നുള്ളതാണ്, പിതാവിൽ നിന്നുള്ളതാണെന്ന് കണ്ടാൽ നമുക്ക് ഈ ആളുകളെ പ്രതിരോധിക്കാനായിട്ട് നമുക്ക് കഴിയേയില്ല. അങ്ങനെ ഒരു മനോഭാവത്തിലേക്ക് വരണമെങ്കിൽ നമ്മുടെ സ്വയത്തിന്റെ സ്വാഭാവിക രീതിയായ സ്വയപ്രതിരോധത്തിൽ നിന്ന് നമ്മൾ മാറിയാലേ പറ്റൂ. താന് പരിചയപ്പെട്ട ഏറ്റവും വലിയ ദൈവഭക്തനായിരുന്ന ഭക്തസിംഗിനെ കുറിച്ച് പറഞ്ഞല്ലോ. അദ്ദേഹം പറഞ്ഞ മൂന്ന് കാര്യങ്ങളിൽ അവസാനം പറഞ്ഞത്, നീ എന്ത് വന്നാലും, നിനക്കെതിരെ എന്ത് കാര്യങ്ങൾ വന്നാലും, നിന്നെ കുറിച്ച് തെറ്റായ കാര്യങ്ങൾ ആളുകൾ പറഞ്ഞു വരുത്തുന്നു, നീ എന്ത് ചെയ്യണ്ട, അതിന്റെ മുമ്പാകെ അതിനെ അങ്ങനെയല്ല, എന്റെ ന്യായം ഇതാ എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ ന്യായീകരിക്കരുത്. തന്നെ തന്നെ പ്രതിരോധിക്കാതിരിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, സ്വയത്തിൽ ഒരു വലിയ തകർച്ച ഉണ്ടായാലേ പറ്റുകയുള്ളൂ. നമ്മൾ പലപ്പോഴും സ്വന്തം ഇഷ്ടം, എബ്രായർക്കെതിരെ ലേഖനം 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ യേശു അസ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് താനൊരു ജീവനുള്ള ഒരു പുതുവഴി ഉദ്ഘാടനം ചെയ്യുന്നതിനെ കുറിച്ച് കേട്ടല്ലോ. അവിടെയും എന്താ, സ്വന്തം ഇഷ്ടങ്ങളെ വേണ്ടെന്ന് വെക്കുക. നാലാമത് നമ്മൾ പറയുന്നത് സ്വന്തം ഇഷ്ടത്തെ വേണ്ടെന്ന് വെക്കുക. കർത്താവായ യേശു ക്രിസ്തു അത് ചെയ്തു. യോഹന്നാന്റെ സുവിശേഷം കർത്താവ് 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവ് എന്റെ 38-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ എന്റെ ഇഷ്ടമല്ല, നോട്ട് മൈ വിൽ. നമുക്ക് സ്വാഭാവികമായിട്ട് എല്ലാ മനുഷ്യനും സ്വന്തം ഇഷ്ടം നടക്കണം എന്നുള്ളതാണ്. എന്നാൽ സ്വന്തം ഇഷ്ടത്തെ യേശു ചെയ്തതുപോലെ ആ തിരശീല കീറി കർത്താവ് നമുക്ക് കാണിച്ചു തന്ന ആ വഴിയിലൂടെ അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള പ്രവേശനം വരണമെന്നുണ്ടെങ്കിൽ സ്വയത്തിൽ ഒരു തകർച്ച ഉണ്ടാകാതെ പറ്റുകയില്ല. ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. ഒന്ന് ഒരു കാര്യം കൂടെ മാത്രം പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. എപ്പോഴും എല്ലാത്തിനായിട്ടും ദൈവത്തിന് നന്ദി പറയണമെന്നുണ്ടെങ്കിലും നമുക്ക് നമ്മിൽ തന്നെ ഒരു തകർച്ച ഉണ്ടാകാതെ പറ്റുകയില്ല. നമ്മളെ എഫേസ്യർക്കെഴുതിയ ലേഖനത്തിലാണ് അങ്ങനെ ഒരു വാക്യം വായിക്കുന്നത്. എഫേസ്യർക്കെഴുതിയ ലേഖനം അതിന്റെ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോ 5-ാം അധ്യായം 20-ാമത്തെ വാക്യം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളി. എല്ലാവരെയും വെറുതെ വിടുന്നു, അവർക്കെതിരെ നമ്മളെ തന്നെ പ്രതിരോധിക്കുന്നില്ല എന്ന് പറഞ്ഞതിൽ നിന്ന് ഒരു പടിയോട് അപ്പുറത്താണിത്. എന്താ, ഈ കൊണ്ടുവന്ന പാനപാത്രത്തിനു വേണ്ടി നമ്മൾ നന്ദിയുള്ളവരായിട്ടിരിക്കുന്ന ഒരനുഭവം, അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു അനുഭവം. കൊലോസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലും ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്. നന്ദിയുള്ളവരായിട്ടും ഇരിപ്പേ. എന്തിനാ നന്ദിയുള്ളവരായിട്ടിരിക്കുന്നത്? ഇവിടെ ഇതാ പറയുന്നു, എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി. അപ്പോ നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നന്ദി പറയുന്നതാണ് ലോകമനുഷ്യരുടെ രീതി, അല്ലെങ്കിൽ ആദാമ്യവർഗത്തിൽപ്പെട്ട എല്ലാവരുടെയും രീതി. താങ്ക് യു പറയുന്നു, നമുക്ക് ഒരു നല്ല കാര്യം ചെയ്തു. എന്നാൽ ഇവിടെ എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മള് ഈ പറഞ്ഞതുപോലെ നമുക്കെതിരെ തന്നെ നിൽക്കുന്നതാണ്. ക്രൂശ് എന്ന് പറയുന്നത് എന്താ? ക്രൂശ് എന്ന് പറയുമ്പോ ഒരു ഒരാൾ ഒരിക്കലും പറഞ്ഞത് ഞാൻ ഓർക്കുന്നു, ക്രൂശ് എന്ന് പറയുമ്പോ അതിന്റെ ആകൃതി തന്നെ ഐക്യ കിട്ടിയ ഒരു വെട്ടാണ് എന്ന് അദ്ദേഹം. എന്ന് വെച്ചാൽ ഇംഗ്ലീഷിന് ഞാൻ എന്നുള്ളത് എന്താ? അയ്യ, അയ്യ ഇങ്ങനെ നിൽക്കുന്നു. ഐക്യ കുറവ് ഒരു വെട്ട് കിട്ടി, അതാണ് ക്രൂശ് എന്ന് വെച്ചാൽ നിന്റെ ഇഷ്ടമല്ല. നമ്മളിവിടെ പറഞ്ഞ ഓരോ കാര്യവും നോക്കുക, നമ്മുടെ സ്വാഭാവിക താല്പര്യത്തിന് എതിരെ വരുന്ന ഒരു കാര്യത്തെ നമ്മൾ മനസ്സോടെ സ്വീകരിക്കുമ്പോ ഈ ക്രൂശിന്റെ മാർഗത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. റോമർക്കെഴുതിയ ലേഖനം 8-ാമധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം ഒരുപക്ഷെ നമ്മുടെ ചർച്ചിലുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ ഒരു ക്വിസ് നടത്തുക, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വാക്യം ഏതാന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ സഭകളിൽ ഏറ്റവും കൂടുതൽ ഉദ്ധരിക്കപ്പെടുന്ന വാക്യം ഏതെന്ന് ചോദിച്ചാൽ റോമർ 8:28 എന്നായിരിക്കും. എന്താ റോമർ 8:28? സകലവും നന്മയ്ക്കായിട്ട് കൂടിവയാദരിക്കും, സകലവും നന്മയ്ക്കായിട്ട് കൂടിവയാദരിക്കും. എന്നാൽ റോമർ 8:28 എഫേസ്യർ 5:20 അങ്ങോട്ടുള്ള വഴി. ഞാൻ പറഞ്ഞത് വ്യക്തമായോ? റോമർ 8:28 പറയുന്നു, നിന്നെ സംബന്ധിക്കുന്നതെല്ലാം നന്മയ്ക്കായിട്ട് കൂടിവയാദരിക്കും. ആത്യന്തികമായിട്ട് കർത്താവിന്റെ സ്വഭാവത്തിന് അനുരൂപമാകാൻ ഈ കാര്യങ്ങളെല്ലാം നിന്നെ സഹായിക്കും, എല്ലാം നന്മയ്ക്കായിട്ട്. എല്ലാം കണ്ടോ, ഒരു കാര്യത്തെ കുറിച്ച് പോലും അവിടെ ഒഴിവാക്കുന്നില്ല, എല്ലാം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കും എന്ന് പറയുമ്പം അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് നടക്കുകയില്ല. മറിച്ചെന്താ, എല്ലാറ്റിനും വേണ്ടിയും എല്ലായ്പ്പോഴും സ്തോത്രം ചെയ്യുകയും നന്ദി പറയുകയും ക്ഷണിച്ചും വിട്ടുകൊടുത്തും അതിൽ നന്ദിയുള്ളവരായിട്ടും ഇരിക്കുമ്പോഴും മാത്രമേ, എല്ലായ്പ്പോഴും എല്ലാറ്റിനുമായിട്ടും നന്ദിയുള്ളവരായിട്ട് ഇരിക്കുമ്പോഴേ സകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു പോയാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഈ നിലയിൽ നമുക്കെതിരെ നമ്മൾ ദൈവവചനത്തിൽ നിന്ന് കണ്ടെത്തി കർത്താവ് കാണിച്ചു തന്ന ആ മാർഗത്തിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. ഞാൻ സമയത്തിരുക്കത്താല് ഇവിടെ നിർത്തുക. നമ്മൾ ഈ കാര്യത്തിനോടൊക്കെ കടന്നു പോകുമ്പോൾ ഈ റോമർ 8:28 കഴിഞ്ഞ് 29 വരുമ്പോൾ ഇതെല്ലാം ആത്യന്തികമായിട്ട് ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപരാകാൻ നമ്മളെ സഹായിക്കും. നമ്മൾ പല വർഷങ്ങളായല്ലോ സഭയിൽ വന്നിട്ട് നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മൾ ഇടപെടുന്ന ഓഫീസിലൊക്കെ ഈ ആള് പഴയതുപോലെ അല്ല കേട്ടോ എന്ന് കാര്യങ്ങൾക്ക് ഒരു വ്യത്യാസം ആളുകൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് എല്ലാ കാര്യങ്ങളും ആളുകൾ അംഗീകരിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ ദിനംതോറും ചെറിയ തോതിലാണെങ്കിലും ഈ നിലയിൽ ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ അതിന് ആന്തരികമായിട്ട് ഈ ക്രൂശിന്റെ വഴിയിലൂടെ നടക്കാതെ കർത്താവിന്റെ സ്വഭാവത്തോട് അനുരൂപരാകാനായിട്ട് കഴിയില്ല. ഒരു സഭയെന്നുള്ള നിലയിൽ നമ്മൾ ഈ കാര്യങ്ങൾ എത്രയോ വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ പറഞ്ഞ് ഗവൺമെന്റ് ഒത്തിരി പ്രസംഗങ്ങൾ ഇന്റർനെറ്റിലൊക്കെ ഉണ്ട്. അത് നല്ലതായിരിക്കുമ്പോൾ തന്നെ അതിന് മറ്റൊരു വശമുണ്ട്. ഒത്തിരി പേര് ആ പ്രസംഗങ്ങളൊക്കെ എടുത്ത് അവരവർ നിൽക്കുന്നിടത്ത് അങ്ങ് ഒരു പ്രസംഗ വിഷയം എന്നുള്ള നിലയിൽ അങ്ങ് പ്രസംഗിച്ചു പോവുക. ഈ വഴിയെ കുറിച്ചൊക്കെ വളരെ നമ്മൾ ഈ പറയുന്നതിനേക്കാളും വാചാലമായിട്ടൊക്കെ സംസാരിക്കുന്ന ആളുകളുണ്ട്. ഞാൻ ഈയിടെ ഒരിടത്ത് ചെന്നപ്പോൾ ഒരാളെ അങ്ങനെ പ്രസംഗിക്കുന്ന ഒരാളെ വീട്ടിൽ പോയി കണ്ടു. അദ്ദേഹം ഒരു സഭയിലെ പാസ്റ്ററായിട്ട് നിൽക്കുന്ന ആളാണ്. ഈ കാരണം കർത്താവിന്റെ സ്വഭാവത്തോടെ രൂപപ്പെടുക ഒക്കെ തന്നെയാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ആള് ഈ പുതുവീഞ്ഞിൽ ഇന്ന് വ്യാപകമായ ഒരു അംഗീകാരം കിട്ടിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെയുള്ളപ്പം നമ്മളെന്താ നമുക്കെതിരെ പീഡനങ്ങളെന്നും പ്രയാസങ്ങളെന്നും ആളുകൾ ഒറ്റപ്പെടുത്തുന്നെന്നും പരിഹസിക്കുന്നെന്നും ഒരു കൾട്ടെന്ന് പറയുന്നെന്നും ഒക്കെ നമ്മൾ ഈ പറയുന്നത് എങ്ങനെയാണ്? പ്രിയപ്പെട്ടവരെ, നമ്മളെപ്പോഴും ഓർക്കണം, നമ്മളൊരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടിയോ പാപത്തിനെതിരെയോ സംസാരിക്കുമ്പം ആളുകൾ പ്രകോപിതരാകുകയില്ല. ഓ, ഒരു കാരണത്തടിച്ചാൽ മറ്റേ കാരണം കാണിച്ചു കൊടുക്കണമെന്നും നീ ആത്മാവിലെ ദാരിദ്ര്യത്തോടെ നടക്കണമെന്നും ഒക്കെ പ്രസംഗിച്ച ആളുകൾക്ക് അതിന്റെ അകത്ത് പ്രശ്നമൊന്നുമില്ല. എന്നാൽ അതിനപ്പുറത്ത് സഭയെന്നുള്ള നിലയിൽ നമുക്കൊരു മാനമുണ്ട്, നമുക്കൊരു ഡയമെൻഷൻ ഉണ്ട്. അതെന്താ? ഇന്ന് ചുറ്റുപാടും കാണുന്ന പല ട്രഡീഷനും പല പാരമ്പര്യങ്ങൾക്കെതിരെ നമ്മൾ സംസാരിക്കുന്നുണ്ട്, സംസാരിക്കുന്നില്ലെങ്കിൽ നമ്മുടെ നിലപാട് കൊണ്ട് നമ്മൾ അതിനെതിരെയാണ് എന്നൊരു വ്യക്തമാക്കുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവും നല്ല കാര്യങ്ങൾ പറഞ്ഞപ്പോഴല്ല കർത്താവിനെ എന്തുകൊണ്ടാണ് ക്രൂശിച്ചത്? കർത്താവ് ഒരു കണ്ണില്ലാത്തവന് കണ്ണ് കാഴ്ചത കൊടുത്തതുകൊണ്ടോ മുടന്തിന് സൗഖ്യം കൊടുത്തതുകൊണ്ടോ വിശന്നിരുന്നവർക്ക് ഭക്ഷണം കൊടുത്തതുകൊണ്ടോ ആണോ കർത്താവിനെ ക്രൂശിച്ചത്? അല്ല അല്ല അല്ല, കർത്താവിനെ ക്രൂശിക്കാൻ കാരണം അന്നത്തെ ആ നിലയിലുള്ള പരീശന്മാരുടെ തെറ്റായ ട്രഡീഷനെ കർത്താവ് തുറന്നു കാണിച്ചു. അതുകൊണ്ടാണോ ആ ഒരു കാര്യം വരുമ്പോൾ തുടർന്നും നമുക്കെതിരെ ആ പീഡനങ്ങളും ഒറ്റപ്പെടുത്തലുകളും വരാം? ഒരു പക്ഷേ ഈ സന്ദേശം ആളുകൾക്ക് എടുത്തുകൊണ്ട് പോകാൻ കഴിയുമായിരിക്കും. പക്ഷെ ഒരു സഭ എന്നുള്ള നിലയിൽ ഈ മൊത്തത്തിൽ ദൈവികമായ സത്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു നിൽപ്പ് ഈ കാലഘട്ടത്തിൽ നമുക്ക് നമ്മളായിരിക്കുന്ന സ്ഥലത്ത് നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് അതിനെ ആർക്കും അപഹരിക്കാനൊക്കെയല്ല. ഒരിക്കലും കേരളക്കരയില് കേരളത്തിലെ പണ്ട് കേരളത്തിലെ പണ്ട് പോർച്ചുഗീസുകാർ വന്നപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഒരു കഥ കേട്ടിട്ടുണ്ട്. ഈ പോർച്ചുഗീസുകാരൊക്കെ കേരളത്തിൽ വന്നത് എന്തിനാ? വന്നത് കുരുമുളക് കൊണ്ടുപോകാനാണ്. ഒന്ന് കുരുമുളക് കൊണ്ടുപോകാനാണ്. അന്നേരം ഇവരിവിടെ വന്ന് ഇവിടുന്ന് കുരുമുളക് കയറ്റിക്കൊണ്ട് പോയി കഴിഞ്ഞപ്പം അവര് വിചാരിച്ചു, പോർച്ചുഗീസുകാർ വിചാരിച്ചു, എന്നാൽ ഈ കുരുമുളകിന്റെ തണ്ടുകൂടെ നമുക്കത് കൊണ്ടുപോയി കുറച്ച് അവിടൊക്കെ കൊണ്ടുപോയി നട്ടാലോ എന്ന് വിചാരിച്ചു. അപ്പൊ ഇവിടുത്തെ രാജാവിനോട് ആരാണ്ട് വന്ന് പറഞ്ഞു, രാജാവേ നമ്മുടെ കാര്യം വലിയ കുഴപ്പമായി, നമുക്ക് ആകെപ്പാടെ ഉള്ള കുരുമുളകായിരുന്നു, ആ കുരുമുളകും നമ്മള് അവര് വാങ്ങുന്നു എന്ന് തന്നെയല്ല, ഇപ്പൊ അവര് നമ്മുടെ ഈ കുരുമുളകിന്റെ ആ തണ്ടുകൂടെ വാങ്ങിച്ചുകൊണ്ട് പോയിരിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ രാജാവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അവർക്ക് കുരുമുളകിന്റെ തണ്ട് കൊണ്ടുപോകാൻ കഴിയുമായിരിക്കും, പക്ഷെ ഞാറ്റുവേല കൊണ്ടുപോകാൻ കഴിയുകയില്ല. ഞാറ്റുവേല എന്ന് വെച്ചാൽ എന്താ, കൃഷിക്കാരായ ഒത്തിരി സഹോദരന്മാരുടെ മുമ്പിലുണ്ട്. ഈ കുരുമുളക് പിടിക്കണമെങ്കിൽ കൃത്യത്തിൽ എന്ത് വേണം? മഴ പെയ്യണം. ഞാറ്റുവേല എന്ന് പറയുന്നത് അതാ, ആ മഴ. ആ മഴ പോർച്ചുഗീസിലേക്ക് കൊണ്ടുപോകാൻ അവർക്കാർക്കും കഴിയില്ല എന്ന് പറഞ്ഞതുപോലെ, ഒരു പക്ഷേ ഈ സന്ദേശങ്ങൾ ഇന്റർനെറ്റിൽ നിന്ന് കേട്ട ആളുകൾ അവിടെ ഇവിടെ പ്രസംഗിച്ചേക്കാം. പക്ഷേ ഒരു സഭ എന്നുള്ള നിലയിൽ നമ്മുടെ ഒരു പ്രസക്തി എന്താ? ഈ നിലയിലുള്ള തെറ്റായ വേറൊരു പുസ്തകത്തിന് വിപരീതമായിട്ട് ഒരു കാലത്ത് അതൊക്കെയും നല്ല തുടക്കമായിരുന്നു. എന്നാൽ ഇന്ന് തെറ്റായ പല രീതിയിലേക്ക് പോയിരിക്കുമ്പോൾ ഒരു സഭ എന്നുള്ള നിലയിൽ മൊത്തത്തിൽ നമ്മൾ അതിനെ തുറന്നു കാണിക്കുന്ന ഒരു നിലപാടാണ് നമുക്കുള്ളത് എന്നുള്ളത് കൊണ്ടാണ് ആളുകളുടെ ഒറ്റപ്പെടുത്തൽ വരുന്നത്. ബ്രദർ പറയായിരുന്നു തന്നെ ചില ആളുകള് കോടതിയിൽ കൊണ്ടുപോയി, കോടതി കയറ്റിയപ്പോ സാധാരണ കോടതിയിലൊക്കെ കള്ളനോട്ട് അടിക്കുന്ന ആളും പോക്കറ്റ് അടിക്കാരനും ഒക്കെയാണ് നിൽക്കുന്നത്. ബ്രദർ അവരൊക്കെ നിന്നാതെ കോടതി തന്നെ ചെന്നു നിന്നപ്പോ കർത്താവ് പറഞ്ഞു, നീ ഇവിടെ ഒറ്റയ്ക്കാണെന്ന് വിചാരിക്കണ്ട, ഇവിടെ ഈ കോടതിയിൽ നിൽക്കുമ്പോൾ നിനക്ക് നിന്റെ നാഥനും ഗുരുവിന്റെയും കാൽപ്പാടുകൾ നിനക്ക് ഇവിടെ കണ്ടെത്താൻ കഴിയും. കാരണം എന്താ, 2000 വർഷം മുമ്പ് പീലാത്തോസിന്റെ മുമ്പിൽ ഇതുപോലെ കർത്താവ് നിന്നു. ഏത് കോടതി മുറിയിലും നിൽക്കുമ്പം തന്നെ തന്നെ ഡിഫെൻഡ് ചെയ്യാറ്. ഓ, നീ ഒരുത്തരവും പറയുന്നില്ലയോ? പീലാത്തോസ് അത്ഭുതപ്പെട്ട് ചോദിച്ചു, നീ ഒന്നും മറുപടി പറയുന്നില്ലേ? ഇവരൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നു. ഒരു മറുപടി പറയാതെ നിന്ന കർത്താവ്, ആ കർത്താവിന്റെ കാൽപ്പാടുകളെ നിനക്ക് ഈ കോടതി മുറിയിലും കണ്ടെത്താൻ കഴിയും. പരിശുദ്ധാത്മാവ് ഉടനെ തന്റെ മനസ്സിലെ കൊടുത്ത ഒരു കാര്യത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. രണ്ട് കാര്യങ്ങളാ കർത്താവിന്റെ ഒരു കാലടിക്കിയ രണ്ട് കാലടികളാണല്ലോ. ഒന്ന് ഫെയ്ത്ത്, മറ്റേതെല്ലാം വിശ്വാസം. ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മുഖം എങ്ങോട്ട് ഉയർത്തുന്നു? ദൈവത്തിലേക്ക് ഉയർത്തുന്നു. കർത്താവേ, അവിടുന്ന് നടന്നുപോയ വഴിയാണല്ലോ, അവിടുന്ന് സ്വർഗസ്ഥ പിതാവായിട്ട് എനിക്കുണ്ടല്ലോ, എന്നെ സ്നേഹിക്കുന്ന പിതാവായിട്ട്. അത് യേശുവിനെ സ്നേഹിക്കുന്നത് പോലെ എന്നെ സ്നേഹിക്കുന്നല്ലോ. ഈ വിശ്വാസത്തോടെ ദൈവത്തിലേക്ക് കണ്ണുയർത്തുന്നതാണ് ഒരു കാഴ്ചപ്പാട്, വിശ്വാസം. മറ്റേത് സ്നേഹം. കർത്താവ് ഇതിലൂടെ എല്ലാം കടന്നുപോയപ്പോഴും കർത്താവ് തന്നെ പിടിച്ചുകെട്ടാൻ വന്ന ആ മൽക്കോസിന്റെ ചെവി സൗഖ്യമാക്കുക ചെയ്ത് മറ്റുള്ളവരെ സ്നേഹിക്കുക. പ്രിയ സഹോദരി, ഈ മാർഗത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒറ്റപ്പെടുത്തലുകൾ ഉണ്ടാവും. പക്ഷെ അവിടെ നമുക്ക് ഈ രണ്ട് കാഴ്ചയോട് വെച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഒന്ന്, ഉയരത്തിലോട്ട് നോട്ടം. ദൈവേ, നീ ഈ വഴിയെ പോയിട്ടുണ്ടല്ലോ, നീ സ്വർഗീയ പിതാവാണ്, അവിടുന്ന് എനിക്ക് സഹിപ്പാൻ കഴിയുന്നതിൽ കൂടുതൽ തരികയില്ല. നോക്ക, എനിക്ക് സഹിപ്പാൻ കഴിയുന്നതിൽ കൂടുതൽ അവിടുന്ന് തരികയില്ല. കാരണം എന്റെ നല്ല അബ്ബായാണ്, അവിടുന്ന് അബ്ബായാണ്, എന്റെ പിതാവാണ്. ആ ഒരു ബോധ്യം, ആ ഒരു വിശ്വാസത്തിന്റെ കണ്ണ് മുകളിലേക്ക്, അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് നമുക്ക് വേണ്ടി പാലപാത്രം കൊണ്ടുവരുന്നവരെ അവരെ സ്നേഹിക്കാനെന്നുള്ളതാണ് രണ്ടാമത്തെ കാഴ്ചയോട് നമുക്ക് ഈ വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും കാഴ്ചയോട് വെച്ച് നമുക്ക് നമ്മളായിരിക്കുന്ന സ്ഥലത്ത് നമുക്ക് മുന്നോട്ട് പോകാം.